ഓസ്ട്രേലിയയിലെ കോവിഡ് സാഹചര്യത്തിൽ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും വീട്ടിൽ നിന്ന് പഠിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. പലരും ഇപ്പോഴും ഓൺലൈൻ ലേണിംഗ് തുടരുകയാണ്. HSC പരീക്ഷകളും അടുത്തു വരികയാണ്. ഈ സമയത്ത് വിദ്യാർത്ഥികൾ നേരിടുന്ന സമ്മർദ്ദം ഏറെ കൂടുതലാണ്. ഇതേക്കുറിച്ച് കേൾക്കാം SBS മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ. കോവിഡ് കാലത്തെ വീട്ടിൽ നിന്നുള്ള പഠനവും അധ്യാപകരെയും സുഹൃത്തുക്കളെയും നേരിട്ട് കാണാൻ കഴിയാത്ത സാഹചര്യവും കുട്ടികളിലെ ആത്മവിശ്വാസത്തെ ബാധിച്ചിരിക്കുന്നു എന്നാണ് HSC എഡ്യൂക്കേറ്ററായ സുധാ കുമാർ ചൂണ്ടിക്കാട്ടുന്നത്.
ഈ കഴിഞ്ഞ ഈ രണ്ടു കൊല്ലമായിട്ട്, കഴിഞ്ഞ കൊല്ലം ഒരു മാർച്ച് ഏപ്രിൽ സമയത്തും, പിന്നെ വീണ്ടും ഇക്കൊല്ലം ഒരു ഫ്രം ദ ഒരു മന്ത് ഓഫ് ജൂൺ ജൂലൈ മുതലുള്ള ആ രണ്ട് സാഹചര്യങ്ങളും കുട്ടികൾക്ക് വേണ്ടി HSC സ്റ്റുഡൻസ് ആയിട്ടും ജനറൽ സ്റ്റുഡൻസ് ആയിട്ടും ഏറ്റവും വലിയ ഒരു ഒരു അടിയിട്ടിരിക്കുന്ന അവരുടെ ആത്മവിശ്വാസത്തിനെ ആണ് ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത്. HSC സ്റ്റുഡൻസിന് ഈ സമയത്ത് ഫ്രം മന്ത് ഓഫ് ജൂലൈ ഓൺവേർഡ്സ് HSC സ്റ്റുഡൻസിന് ആ ഒരു കാലഘട്ടത്തിൽ ടീച്ചേഴ്സായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് വരുന്നത് അവരുടെ കോൺഫിഡൻസിനെ, അവരുടെ ആത്മവിശ്വാസം വികസിപ്പിക്കുന്ന ഒരു സമയമാണ്. ആ വീക്സിൽ അത് ഒരു ഗ്രാജുവലായിട്ട് നമ്മൾ ആ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്ത് എക്സാം ടൈം വരുമ്പോഴത്തേക്കും കുട്ടികൾ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നു. പ്രിപ്പറേഷൻ ഉണ്ട്, പക്ഷെ കോൺഫിഡൻസ് ഉണ്ട്. ഈ കോവിഡ് സമയത്ത് നമുക്ക് ആ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഇല്ലാതെ വന്നത്, പക്ഷെ അതേ സമയത്ത് ഓൺലൈനിലിരുന്നുകൊണ്ട് ഫേസ് ടു ഫേസിൽ കാര്യങ്ങൾ നടത്തുന്ന പോലെ നടത്താൻ വേണ്ടിയിട്ട്, അതെ ടാസ്ക് ആയാലും ടീച്ചിങ് ആയാലും പ്രാക്ടിക്കൽ ആയാലും എല്ലാ സംഭവങ്ങളും ഓൺലൈൻ ഒരു വെർച്വൽ അറ്റ്മോസ്ഫിയറിൽ നടത്താൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുമ്പം അതൊരു വലിയൊരു ഒരു ഹിൻഡ്രൻസ് ആയിട്ട്, ആ ഡിസ്റ്റൻസും നമ്മുടെ ആ ഒരു ഇൻട്രാക്ഷൻ ഇല്ലാത്തത് വലിയൊരു ഒരു ഒരു പ്രശ്നമായിട്ട് എല്ലാവർക്കും, ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും പേരൻസിനും അത് വലിയൊരു ചാലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്.
ഓൺലൈൻ പഠനം തുടങ്ങിയ സമയത്ത് ആവേശത്തോടെയാണ് ഇതിനെ കുട്ടികൾ നോക്കിക്കണ്ടതെങ്കിലും പിന്നീട് ഈ ആവേശം കുറഞ്ഞ കാര്യമാണ് രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. നേരിട്ട് അധ്യാപകരെ കാണാൻ കഴിയാത്തതും സഹപാഠികളുമായി ഒരുമിച്ചുള്ള ക്ലാസ് റൂം പഠനവും സാധ്യമാകാതെ വന്നതോടെ പല രംഗങ്ങളിലും ഇത് ബാധിക്കുന്നതായാണ് സുധാകുമാർ ചൂണ്ടിക്കാട്ടുന്നത്.
അപ്പോൾ ഞങ്ങൾക്ക് കോൺടാക്ട് ഉള്ളത്, ടീച്ചേഴ്സിന് ഇപ്പോൾ കോൺടാക്ട് ഉള്ളത് ഈ ഓൺലൈനിൽ കൂടിയാണ്. അപ്പോൾ ഒട്ടുമിക്കവാറും സ്കൂൾസിൽ ഞങ്ങൾ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന പോലെയാണ്, ആ ടൈമിനാണ് ഞങ്ങൾ ലിങ്ക് സൂമിൽ കൂടി ലിങ്ക് ചെയ്ത് ക്ലാസ്സിലിരിക്കുന്നത്. ഇപ്പോൾ ഡിജിറ്റലായിട്ടുള്ള ക്ലാസ് റൂമിലായിരിക്കുന്നത്. ഇനിഷ്യലായിട്ട് ആദ്യമായിട്ട് തുടങ്ങിയപ്പോൾ കുട്ടികളെല്ലാവരും വളരെ പോസിറ്റീവ് ആയിരുന്നു, അവർ എക്സൈറ്റഡ് ആയിരുന്നു, അവരെല്ലാവരും ലിങ്കിൻ ചെയ്യും, നമ്മൾ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് കുറച്ച് വർക്കൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇതൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പോകും തോറും ഞങ്ങൾ ഫസ്റ്റ് ഇൻഡിക്കേഷൻ ഞങ്ങൾക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ കുട്ടികളുടെ സംസാരം കുറഞ്ഞു തുടങ്ങി, ഞങ്ങളായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ കുറഞ്ഞു തുടങ്ങി. തമാശകൾ പറയുമ്പോൾ റെസ്പോൺസ് ഇല്ല. പതുക്കെ ഓരോ ആഴ്ച പോകും തോറും കുട്ടികളുടെ പ്രസൻസ് ഓൺലൈൻ പ്രസൻസ് കുറഞ്ഞു തുടങ്ങി. അഥവാ വന്നാൽ തന്നെ റോൾ കോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ ഡിസപ്പിയർ ആവും. അപ്പോൾ പറയും സൂം ഇഷ്യൂസ് ആണ്, കനോട്ട് ലിങ്ക് ഇൻ. അപ്പോൾ പക്ഷേ ഇതൊരു പാറ്റേൺ, ടീച്ചേഴ്സ് ഇതൊരു പാറ്റേൺ കാണുമ്പോൾ നമുക്കറിയാതെ ഇത് ടെക്നിക്കൽ മാത്രമല്ല, ഇതിൽ വേറെ എന്തോ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ട് കോൺടാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കുട്ടികൾ സ്വയമായി അവരെ ഐസൊലേറ്റ് ചെയ്യാൻ തുടങ്ങി, വീട്ടിൽ ഇൻട്രാക്ഷൻസ് കുറയാൻ തുടങ്ങി, ഉറക്കം ബാധിക്കുന്നു, റൂട്ടീൻ ബാധിക്കുന്നു, ഓൺലൈനിൽ അവർ ലിങ്ക് ചെയ്യുന്നില്ല, ഫ്രണ്ട്സായിട്ട് സംസാരമില്ല. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഒരു പാസീവ് നേച്ചർ, ഒരു എനർജൈസേഷൻ ഇല്ല. ഈ ഇൻട്രാക്ഷൻ വരുമ്പോൾ എനർജൈസ് ചെയ്യും കുട്ടികളെ, ഇങ്ങനെ എനർജൈസ് ചെയ്യും. ഇപ്പോൾ ടീച്ചേഴ്സ് ആയാലും തമാശ പറയുകയാണെങ്കിൽ എന്ത് പറയുകയാണെങ്കിലും അതൊരു എനർജൈസിങ് ഫാക്ടറാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ. അതില്ലാതെ വരുമ്പോൾ കുട്ടികൾക്ക് ആ ഒരു എനർജി ലെവൽസ് ബിലോ നോർമലാണ്. അങ്ങനെ വരുമ്പം കുട്ടികൾക്ക് ആ ഒരു കോൺഫിഡൻസ് ബിൽഡിങ് അത് ഡിറ്റീരിയോറേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് വീക്ക് ത്രീ മുതൽ അത് സ്റ്റഡി ആയിട്ട് കുറയാൻ തുടങ്ങി. ചില കുട്ടികൾ, കുറച്ച് സീനിയർ ആയിട്ടുള്ള കുട്ടികൾ, 10, 11, 12 കുട്ടികൾ അത് മനസ്സിലാക്കിയിട്ട് അവർ ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ ഇൻഡിക്കേഷൻസ് വരാൻ തുടങ്ങി. അവിടെ നിന്ന് ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ലാത്ത ഐസൊലേഷൻ കാരണം അത് സ്ട്രേറ്റ് അവേ ബാക്കിയുള്ള കാര്യങ്ങൾ ബാധിക്കാൻ തുടങ്ങി, അവരുടെ ജനറൽ റൂട്ടീൻ, അവരുടെ ഭക്ഷണം, ഉറക്കം, എക്സസൈസ് ആൻഡ് ദെയർഫോർ അക്കാഡമിക്.
ഇപ്പോൾ സുധാകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ അധ്യാപകരെ ക്ലാസ് റൂമിൽ നേരിട്ട് കണ്ടുള്ള പഠനം സാധ്യമല്ലാത്തത് നിർഭാഗ്യകരമാണെന്ന് സിഡ്നിയിൽ HSC വിദ്യാർത്ഥിനിയായ ഭാമ നായർ പറയുന്നത്.
ഇപ്പം കോവിഡ് കാരണം തന്നെ കുറെ നല്ലതും വന്നിട്ടുണ്ട്, കുറെ നെഗറ്റീവ് എഫക്ട്സും ഉണ്ടായിട്ടുണ്ട്. സോ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഒഫ്കോഴ്സ് നമ്മൾ ഈ സ്കൂളിൽ പോയി പഠിക്കുന്ന എക്സ്പീരിയൻസ് അല്ലല്ലോ, കോവിഡിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ്. അതും ഇയർ 12 നമ്മുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയറിൽ നമുക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും ക്ലാസ്സിലിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ആ ഫ്രീഡവും, പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസും, അതൊന്നും ഇപ്പോൾ വീട്ടിൽ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിയിരുന്ന് പഠിക്കുമ്പോൾ കിട്ടുന്ന അതേ എക്സ്പീരിയൻസ് അല്ല. സോ അതെനിക്ക് വളരെയധികം ഒരു എന്താ പറയുക, ഒരു സെറ്റ് ബാക്ക് പോലെ ആയിരുന്നു. പക്ഷേ ഇപ്പം കുറേയൊക്കെ നമ്മൾ ഈ ഇപ്പോൾ ടെക്നോളജിയൊക്കെ ഇത്രയും വളർന്ന സ്ഥിതിയിൽ നമുക്കിപ്പം ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും കുറേയൊക്കെ വേണമെങ്കിൽ ഈ ഈവനിങ്സ് ഒക്കെ ഒരു മൂവി നൈറ്റ് അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ചും കൂടി ഒരു ഒരു ഹോപ്പ് തരുന്നുണ്ട്. ദാറ്റ് വൺ ഡേ ഇതെല്ലാം ശരിയാകുമ്പോഴത്തേക്കും ഇൽ ഗോ ബാക്ക് ടു നോർമൽ. അതുവരയ്ക്കും ഒരു ഈ ഒരു ഹാർഡ് പീരീഡ് ഓഫ് ടൈം ഇറ്റ്സ് കുറച്ച് കഷ്ടമായിരുന്നു ടു യുനോ ഗെറ്റ് യൂസ് ടു. പക്ഷെ ഇപ്പം രാവിലെ എണീക്കുന്നു, പിന്നെ കമ്പ്യൂട്ടർ തുറക്കുന്നു, ക്ലാസ്സിലിരിക്കുന്നു, ഇതുമൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് ഞാൻ പറയുള്ളൂ. ബട്ട് അഗൈൻ ഇയർ 12 ഇങ്ങനെ ഒരു ഗെറ്റിംഗ് യൂസ് ടു ഒരു നമ്മുടെ ഡെയിലി റുട്ടീൻ അല്ലാതെ വേറൊരു പുതിയ റുട്ടീനിലോട്ട് അഡ്ജസ്റ്റ് ആയി വരാനുള്ള ആ ഒരു ബുദ്ധിമുട്ട്, ഇറ്റ് വാസന്റ് ഈസി, ബട്ട് യാ ഗെറ്റിംഗ് യൂസ് ടു.
ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുള്ളതായി ഭാമ ചൂണ്ടിക്കാട്ടുന്നു. പരീക്ഷ നടക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നതെന്ന് ഭാമ പറയുന്നു.
വളരെയധികം ഈ അൺപ്രിഡിക്റ്റബിലിറ്റി, അടുത്ത ദിവസം എന്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഇറ്റ് വാസ് കുറച്ച് ട്രബ്ലിംഗ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ കോവിഡ് നമ്പേഴ്സ് ഇവിടെ NSW കൂടി വന്ന സമയത്തൊക്കെ ആയിരുന്നു എനിക്ക്, ഞാൻ ഡ്രാമ ചെയ്യുന്നുണ്ട് സ്കൂളിൽ. അപ്പം ഞങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിന് നമ്മൾ സ്കൂളിൽ പോയി പുറത്തു നിന്നുള്ളൊരു മാർക്കർ വന്ന് മാർക്ക് ചെയ്ത് നമ്മുടെ എന്താ പറയുക HSC കംപ്ലീറ്റ് ചെയ്യണം ഫോർ വൺ പ്രാക്ടിക്കൽ പാർട്ട് ഓഫ് ഡ്രാമ. അപ്പം ഇത്രയും അധികം കോവിഡ് കേസസ് കൂടി വന്നപ്പോഴത്തേക്കും നമുക്ക് ഔട്ട്സൈഡിൽ നിന്നൊരു മാർക്കർ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ സ്വന്തം ടീച്ചേഴ്സ് മാർക്കറായി, ആൻഡ് നമുക്ക് ആ എക്സാം നടത്തുമെന്ന് തന്നെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. സോ അടുത്ത് നമ്മൾ എക്സാം സമയത്ത് തന്നെ നടക്കോ ഇല്ലേന്ന് പോലും അറിഞ്ഞുകൂടാതിരിക്കുന്ന ഒരു സമയമായിരുന്നു ആ പീരീഡ് ഓഫ് ടൈം. അപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഡെഫിനറ്റ്ലി, ബിക്കോസ് നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട ഒരു 2 ഇയേഴ്സ് നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് ആ എക്സാം തന്നെ നടക്കുമോ എന്നറിയാതെ ഇരിക്കുന്നത് കുറച്ച് ഷോക്കിംഗ് ആണ്. പക്ഷേ നന്നായിട്ട് അതൊക്കെ എന്താ പറയുക, ഗവൺമെൻറ്റും എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ നന്നായിട്ട് തന്നെ അതിനെ ഓവർകം ചെയ്തു. നമുക്ക് എക്സാം എന്തായാലും നടത്തി, ഇൻഡിവിജ്വൽ പെർഫോമൻസ് നടത്തി.
അതേസമയം പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് ലഭിക്കുക എന്നുള്ളത് ഈ കോവിഡ് കാലത്ത് മുൻഗണന നൽകേണ്ട ഒരു കാര്യമല്ല എന്നാണ് സുധാ കുമാർ ചൂണ്ടിക്കാട്ടുന്നത്.
പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഈ രാജ്യത്തില് HSC കിട്ടിക്കഴിഞ്ഞാൽ അഥവാ ആ ഒരു നിങ്ങൾ വിചാരിച്ച നമ്പർ കിട്ടിയില്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ കോഴ്സിന് കയറാൻ പറ്റില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതേ കോഴ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേറെ വഴികളുണ്ട്, വേറെ ഓപ്ഷൻസ് ഉണ്ട്. അത് യൂണിവേഴ്സിറ്റി എടുത്ത് സംസാരിച്ചു കഴിഞ്ഞിട്ട് അതിനുള്ള ഓപ്ഷൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് ആ കോഴ്സ് ചെയ്യാം. സ്ട്രേറ്റ് വേ അല്ല, പക്ഷേ ഒരു സെമിസ്റ്റർ കഴിഞ്ഞാൽ വേറൊരു യൂണിവേഴ്സിറ്റി വഴി, വർക്ക് എക്സ്പീരിയൻസ് വഴി, അപ്രന്റിസ്ഷിപ്പ് വഴി, ഇൻഡസ്ട്രിയിൽ കയറി കഴിഞ്ഞിട്ട് ത്രൂ ഇൻഡസ്ട്രി, ദർ ആർ സോ മെനി അതർ ഓപ്ഷൻസ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കോഴ്സ് ചെയ്യാം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ സ്ട്രെസ്സും ഈ ആങ്സൈറ്റും വരുന്നത് നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചിട്ടാണ്. ഇന്ന് ഇതുവരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് എക്സാം നടക്കുമോ അഥവാ നടന്നാതെ ഏത് രീതിയിൽ നടക്കും എന്നുള്ളവരൊക്കെ ഭയമായിരുന്നു എല്ലാവർക്കും, ടീച്ചേഴ്സിനും ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം നമുക്കറിയാം നവംബർ 9 എക്സാം നടന്നിരിക്കും. അപ്പോൾ എക്സാം നടക്കും, എക്സാം നടന്നു കഴിഞ്ഞാൽ HSC ലഭിക്കും. HSC ലഭിച്ചു കഴിഞ്ഞാൽ അഥവാ നമ്പർ കിട്ടിയില്ലെങ്കിൽ, നമ്മൾ വിചാരിച്ച ആ ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വേറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് വിചാരിച്ചിട്ട് രക്ഷകർത്താക്കളും സ്റ്റുഡൻസും രണ്ടുപേരും അതിനെപ്പറ്റി വറി ചെയ്യേണ്ട കാര്യമില്ല. അത് കുറച്ച് റിസർച്ച് വേണ്ടി വരും, കുറച്ച് ഇരുന്ന് നോക്കി കുറച്ചൊന്ന് പ്ലാൻ ചെയ്യേണ്ടി വരും ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത്.
കോവിഡ് കാലത്തെ സമ്മർദ്ദങ്ങൾ കുട്ടികളെ പല രീതിയിൽ ബാധിക്കുന്നത് കാരണം മാതാപിതാക്കൾക്ക് കുട്ടികളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് സിഡ്നിയിലുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഭാരതി ചിക്കനഞ്ചയ്യ ചൂണ്ടിക്കാട്ടുന്നു.
Most commonly what we have seen is that, you know, anxiety is one of the most common one that we have seen, and depression. It's also important that, you know, when we know that, yes, kids, youngsters are beyond their cope, it is when I think, you know, parents need to seek help. And also identifying the early signs of anxiety and depression is very important. I would say, for example, irritability, anger, decreased sleep, decreased appetite, crying, not interacting with family members, friends, completely isolating, not looking after themselves, and, you know, not being on social media. These could be some of the symptoms that, you know, parents can monitor and look for these early signs and symptoms. And if they think that, you know, their children are experiencing, I would say it's very important to seek professional help.
HSE പ്രധാനപ്പെട്ട ഒരു പരീക്ഷയായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അല്ലെങ്കിൽ തന്നെ സമ്മർദ്ദം കൂടുതലാണെന്നും ചൂണ്ടിക്കാട്ടുന്നു.
There have been like instances where some of them have dropped out of school because they were unable to cope with it. And it's been found that for a lot of these students, health anxiety has increased due to the perception about what COVID-19 could do to their social and emotional well-being. Being more understanding and empathetic is important at this stage, rather than, you know, constantly asking youngsters to study and, you know, do well. We are saying that sometimes what happens is that, you know, we say to youngsters that, okay, you're doing really well, but, you know, I want you to do much more than this. You know, adding that but to that statement actually takes away all the validation that the parents are providing to their children. So it becomes so important that, yes, we do understand that children are going through difficult times and they're putting in their best effort to do the best. So we just have to be supportive and say, you know, you're doing well, keep going.
ഈ സമയത്ത് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ആവശ്യത്തിനുള്ള പരിഗണനയാണ് കുട്ടികൾക്ക് വേണ്ടതെന്നും ചൂണ്ടിക്കാട്ടുന്നു.
See, we still don't know, you know, what's going to happen. Yes, you know, most of us are getting vaccinated and, you know, we are being positive about future, but we can never say what's going to happen. I guess, you know, I know that HSE is very important because, you know, that is the one which helps us to choose our career. I guess that's where the pressure lies, because, you know, because it decides your career, you put in so much of pressure and you want to do well. I think being more flexible around the expectations and just being with your children during this difficult period would be very, very helpful.
ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ HSC വിദ്യാർത്ഥികൾ പരീക്ഷയെടുക്കുന്ന സാഹചര്യത്തിൽ കഠിനമായ സമ്മർദ്ദങ്ങളാണ് നേരിടുന്നത്. ഈ സമയത്ത് ലഭ്യമാകുന്ന സഹായത്തെയും പിന്തുണയെയും പറ്റിയുമുള്ള വിശദാംശങ്ങളാണ് ഇവിടെ പങ്കുവച്ചത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ പരിപാടിയുടെ പൂർണ്ണരൂപത്തിൽ വരും ദിവസങ്ങളിൽ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും ലഭ്യമാകും. ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇത് പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ്. ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾക്ക് ആരോഗ്യ വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ കോവിഡ് കാലത്ത് പ്രത്യേകിച്ച് പരീക്ഷയൊക്കെ അടുക്കുമ്പോൾ കുട്ടികൾ നേരിടുന്ന സമ്മർദ്ദം വളരെ കൂടുതലാണ്. ഈ സമയത്ത് എന്തെല്ലാം പിന്തുണയാണ് നമുക്ക് അവർക്ക് നൽകാൻ കഴിയുക? മാതാപിതാക്കൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം? ഇതേക്കുറിച്ച് ഒരു ഓൺലൈൻ പരിപാടി സിഡ്നിയിലുള്ള പിങ്ക് സാരി എന്ന പ്രസ്ഥാനം നടത്തുന്നുണ്ട്. ഇന്നത്തെ റിപ്പോർട്ടിൽ സംസാരിച്ചവർ ഉൾപ്പെടെ പാനൽ അംഗങ്ങളായിട്ടുള്ള ഈ പരിപാടിയിൽ മേഖലയിലെ മറ്റു വിദഗ്ധരും ഉണ്ടാകും. ഈ ഞായറാഴ്ച വൈകിട്ട് 3 മുതൽ 4 വരെയാണ് പരിപാടി. സൗജന്യമായി ഈ പരിപാടിക്കായി രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്ന് പിങ്ക് സാരിയുടെ സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ഈ വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി 0422-082-608 എന്ന നമ്പറിൽ ശാന്ത വിശ്വനാഥിനെ ബന്ധപ്പെടാവുന്നതാണ്. ആ നമ്പർ ഒരിക്കൽ കൂടി പറയുകയാണ്, 0422-082-608. ശാന്ത വിശ്വനാഥിനെ ബന്ധപ്പെടാവുന്നതാണ്.